കർത്താവായ യേശുക്രിസ്തു ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്ന ആണിയത്രേ. എന്റെ സുഹൃത്തെ, ഉറച്ച സ്ഥാനത്ത് അടിച്ചിരിക്കുന്ന ക്രിസ്തുവെന്ന ഈ ആണിയിൽ അതിന്മേലാണോ താങ്കൾ സകലവും തൂക്കിയിട്ടിരിക്കുന്നത്? നിശ്ചയമില്ലാത്തതും ഉറപ്പില്ലാത്തതുമായതിന്മേൽ താങ്കൾക്കുള്ളതെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ്. ഭാവിയായ മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുത്തി നിർത്തുന്ന ആണി യേശുക്രിസ്തു മാത്രമാണ്.
ജീവസന്ദേശ പഠനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനം പഠിക്കുവാൻ ഒത്തുകൂടാൻ സഹായിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നും പഠനം ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും
ലോകത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ആശ്ചര്യകരമായ ചില കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ യെശയ്യാ പ്രവചനത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം യെശയ്യാ പ്രവചനം 21 അധ്യായത്തിൽ ബാബേലിനെ സംബന്ധിച്ചുള്ള പ്രവചനത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതെ, ബാബേലിന്മേൽ വരുന്ന ദൈവത്തിന്റെ ന്യായവിധി, ശിക്ഷ. യെശയ്യാ പ്രവചനം 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള 9 രാഷ്ട്രങ്ങളിന്മേൽ വരുന്ന ശിക്ഷയെക്കുറിച്ച് നാം കാണുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 11 ന്യായവിധികളിൽ 6 എണ്ണത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. അവ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായി 13, 14 അധ്യായങ്ങളിൽ ബാബേലിനെക്കുറിച്ച് നാം കണ്ടു. ഇനിയും 15, 16 അധ്യായങ്ങളിൽ മോവാബിന്മേൽ വരുന്നതായ ന്യായവിധിയെക്കുറിച്ച് നാം കണ്ടു. 17 അധ്യായത്തിൽ ദമസ്കോസിന്മേൽ വരുന്നതായ ന്യായവിധി നാം കണ്ടു. 17 അധ്യായത്തിൽ തന്നെ എഫ്രീമിന് വരുന്നതായ ശിക്ഷയും നാം കണ്ടു. 18 അധ്യായത്തിൽ എത്യോപ്യ, അതായത് യൂഫ്രട്ടീസ് നദിക്കരികെയുള്ള പ്രദേശത്ത് വരുന്നതായ ആ ശിക്ഷ നാം കണ്ടു. 19, 20 അധ്യായങ്ങളിൽ മിസ്രയീമിനെക്കുറിച്ചാണ് നാം കണ്ടത്. കൂടാതെ ബാബേലിന്മേൽ വീണ്ടും വരുന്ന ന്യായവിധിയെക്കുറിച്ചും നാം കാണുകയുണ്ടായി. 21 അധ്യായത്തിൽ 3 ന്യായവിധികളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ബാബേൽ, ഏദോം, അറേബ്യ എന്നീ ദേശങ്ങളിന്മേൽ വരുന്ന ന്യായവിധികൾ. ഇനിയും ഏദോമിന്മേൽ വരുന്ന ആ ഭാരത്തെക്കുറിച്ച്, അതായത് ശിക്ഷയെക്കുറിച്ച് ഇന്ന് നാം ആദ്യം ചിന്തിക്കുവാൻ പോകുകയാണ്. 21 അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളാണല്ലോ ഇനി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ 11 വാക്യം ഒന്ന് വായിക്കാം. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാരാ, രാത്രി എന്തായി? കാവൽക്കാരാ, രാത്രി എന്തായി എന്ന് ഒരുത്തൻ സെയിരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. ആരാണ് ധൂമ? ധൂമ എന്നത് അടയാള സൂചകമായ വാക്കാണ്. അതിന്റെ ആഴത്തിലുള്ള അർത്ഥം നൽകേണ്ടതിനായി യെശയ്യാവ് പലപ്പോഴും ഇപ്രകാരം വാക്കുകൊണ്ടുള്ള പ്രയോഗം നടത്തുന്നതായി നാം കാണുന്നുണ്ട്. നാം അത് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ജനത്തിന് തന്റെ ദൂത് ഗ്രഹിക്കത്തക്കവണ്ണമുള്ള വാക്കുകൾ യെശയ്യാവ് ഉപയോഗിച്ചു. ധൂമ എന്ന വാക്ക് ഏദോം എന്ന വാക്കിൽ നിന്നും വന്നതാണ്. ധൂമ എന്നതിന്റെ അർത്ഥം നിശബ്ദത എന്നാണ്. ഊമൻ എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് പദത്തിന്റെ ഡംബ് എന്ന വാക്ക് ഇതിനോട് ബന്ധപ്പെട്ടതാണ്. തന്റെ ഉദ്ദേശത്തിന് യോജിച്ച വാക്കാണ് യെശയ്യാവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏദോം ഇന്നും മരണമൂഖത പോലെ നിശബ്ദമായൊരു സ്ഥലമാണ്. ഇനിയും സെയിർ എന്നാൽ പരുക്കനെന്നോ രോമമുള്ളത് എന്നോ ആണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാം ഓർക്കണം, യേശാവായിരുന്നു ആദ്യത്തെ രോമമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ അവൻ രോമമുള്ളവനും സെയിർ പർവ്വതത്തിൽ പാർത്തിരുന്നവനുമാണ് എന്ന് കാണുന്നു. സെയിർ എന്നതിന് കൊടുങ്കാറ്റെന്നും അർത്ഥമുണ്ട്. അത് കൊടുങ്കാറ്റ് വീശുന്ന ദേശമായിരുന്നു. ഏശാവിന്റെ വംശമാണല്ലോ ഏദോമിയർ. ഏശാവിന്റെ അവകാശഭൂമിയായ പാറകൾ നിറഞ്ഞ ഈ പ്രദേശത്താണ് അവർ പാർത്തിരുന്നത്. അവർ ഇസ്രായേലിനോട് ബന്ധമുള്ളവരായിരുന്നുവെങ്കിലും അവർക്കെതിരെ നിൽക്കുന്നതായിട്ടാണ് ചരിത്രത്തിൽ നാം എപ്പോഴും കാണുന്നത്. ദൂമ എന്നാൽ നിശബ്ദത, സെയീർ എന്നാൽ കൊടുങ്കാറ്റ്. വാക്കുകൾ കൊണ്ടുള്ള എന്തൊരു കളിയാണെന്ന് നോക്കൂ, എന്തൊരു ദൂത് അല്ലേ. ഏതോം ആണ് ഇവിടെ ചോദിക്കുന്നത്. നിശബ്ദതയുടെയും കൊടുങ്കാറ്റിന്റെയും ദേശത്തുനിന്നും ഈ ചോദ്യം വരുന്നു, കാവൽക്കാരാ കാവൽക്കാരാ, രാത്രി എന്തായി, അഥവാ രാത്രി എന്തുമാത്രം ഇതിനോടകം കഴിഞ്ഞുപോയി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് ഇനി എത്ര കാലതാമസമുണ്ട് എന്നത്ര ചോദിക്കുന്നത്. മലാഖി പ്രവചനം 4:2 പറയുന്നത് പോലെ, നീതിസൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കുന്നതിന് ഇനിയും എത്രമാത്രം സമയമുണ്ട് എന്നാകുന്നു ചോദിക്കുന്നത്. 12 അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊൾവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു എന്ന പ്രസ്താവന പ്രത്യേകം ശ്രദ്ധേയമാണ്. ചിലർക്ക് മഹത്വകരമായിരിക്കുന്നത് മറ്റു ചിലർക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്, കാലക്കേടായിരിക്കും. ദൈവജനത്തിന് പ്രകാശമായിരിക്കുന്നത് ഏതോമ്യർക്ക് രാത്രിയും അന്ധകാരവുമായിരിക്കുന്നു. ദൈവത്തെ തള്ളിക്കളഞ്ഞ ജഡീക മനുഷ്യരെയാണ് ഏതോം ചിത്രീകരിക്കുന്നത്. അടുത്തതായി നാം കാണുന്നത് അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകമാണ്. അറബി ദേശത്തിന്റെ ഭാരം, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ശിക്ഷ. 13 അറബി ദേശത്തെക്കുറിച്ചുള്ള പ്രവാചകം. ദേദാന്യരുടെ സാർത്ഥഘടങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പി. അറേബ്യ വീണ്ടും രണ്ടർത്ഥമുള്ള ഒരു പേരാണ് ഇതെന്ന് നാം കാണുന്നു. ഇത് വളരെ വ്യക്തമാണെങ്കിലും ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ സന്ധ്യ എന്ന് അർത്ഥം വരുന്നതായി തീരും. ഈ വാക്യത്തിൽ അർത്ഥം നല്ലവണ്ണം വ്യക്തമാണ്. അറേബ്യ ദേശത്തിന്റെ ചരിത്രത്തിലെ സന്ധ്യയായിരുന്നു അത്. അവർ വിചാരിച്ചതിലും സമയം വളരെ വൈകിയിരുന്നു. അറബി ദേശം ഇസ്മായിലിയരുടെ ദേശമായിരുന്നുവല്ലോ. അവരെക്കുറിച്ച് ദൈവം പറയുന്നത് വളരെ രസകരമാണ്. അബ്രഹാമിന്റെ മക്കളായ ഇസ്മായിലും ഇസഹാക്കും ഒരിക്കലും ഒന്നിച്ചു ചേർന്നു പോയിട്ടില്ല. ഇന്ന് അവരുടെ പിൻഗാമികളും ഒരുമിച്ച് ചേർന്നു പോവുകയില്ലല്ലോ. അറബികളും യഹൂദന്മാരും പരസ്പരം തൊണ്ടയ്ക്കുമുള്ളുപോലെയല്ലേ. ഇന്ന് അവർക്കിടയിൽ നടക്കുന്നത് അബ്രഹാം ഒന്ന് കണ്ടിരുന്നെങ്കിൽ തന്റെ പാപം ഒട്ടും ചെറുതല്ല എന്ന് അബ്രഹാമിന് ബോധ്യമായേനെ. ദൈവത്തിൽ പൂർണമായി വിശ്വസിച്ചവനെ അനുസരിക്കാതിരുന്നതുകൊണ്ട് തലമുറകൾക്കുണ്ടാകുന്നതായ ഭവിഷ്യത്ത് എന്താകുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായേനെ. പ്രിയ സുഹൃത്തെ, മനുഷ്യചരിത്രത്തിൽ പറ്റിക്കൂടുന്ന പാപം ഒരിക്കലും അതിന്റെ പ്രവർത്തനം നിർത്തുന്നില്ല എന്ന കാര്യം മറന്നുപോകരുത്. തലമുറകളിലൂടെ അത് വെളിവാകും. കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനും അവരുടെ ഭാവി ഉന്നമനത്തിനും വേണ്ടി കഷ്ടപ്പെടുകയും അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നതായ മാതാപിതാക്കൾ ഒരു കാര്യം ഓർക്കണം. ദൈവത്തിൽ ആശ്രയമില്ലാതെ ദൈവഹിതത്തിന് വെളിയിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നതൊക്കെ അവരെ തമ്മിലടിപ്പിക്കാൻ മാത്രമേ ഉതകൂ എന്ന് മറക്കരുത്. ഇനിയും 14, 15, 16 വാക്യങ്ങൾ നോക്കിക്കാട്ട്. തേമാ ദേശനിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊണ്ടിയലുവിൻ, ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പിൻ. അവർ വാളിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു, ഊരിയ വാളിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും ഒഴിഞ്ഞ് ഓടുന്നവർ തന്നെ. കർത്താവ് ഇപ്രകാരം എന്നോട് അരുളി ചെയ്തു, കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള ഒരു ആണ്ടിനകം കേദാരിന്റെ മഹത്വമൊക്കെയും ക്ഷയിച്ചുപോകും. ഈ ദേശത്തിന്മേലും അവിടുത്തെ ജനത്തിന്മേലും ഒരു ന്യായവിധി വരുവാൻ പോകുന്നു. എന്നാൽ കാവ്യഭംഗിയുള്ള ഈ അധ്യായം ഒരു ദുഃഖസൂചകമായി അവസാനിക്കുന്നില്ല. ഇവിടെ സന്ധ്യയായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ദിവസം പ്രഭാതവും രാത്രിയും ഒന്നിച്ചു ചേർന്നതാകുന്നു എന്നത്ര ഇവിടെ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:5 സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം എന്നാണല്ലോ നാം കാണുന്നത്. അതെ, പ്രഭാതം വരാൻ പോകുന്നു, കരച്ചിലിന്റെ രാത്രി നീങ്ങുവാൻ പോകുന്നു, പുതിയ ദിവസം ഉദിക്കാൻ പോകുന്നു. പരാജയത്തിന്റെയും പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും സന്ധ്യ അവസാനിക്കും. നീതിസൂര്യന്റെ ഉദയത്തോടുകൂടെ ദൈവത്തിന്റെ പ്രഭാതം പൊട്ടിവിടരാൻ പോകുന്നു. ഇനിയും നാം യെശയ്യാപ്രവചനം 22 അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ അധ്യായത്തിലെ വിഷയം ദർശനത്താഴ്വരയുടെ അഥവാ യെരുശലേമിന്റെ ഭാരവും ശെബ്നെ എല്യാക്കീം എന്നിവരുടെ ചരിത്രവുമാണ്. ഈ ഭാരം യെരുശലേമിനെ സൂചിപ്പിക്കുന്നു എന്നത് വ്യക്തമാണ്. ഭാരം അഥവാ ന്യായവിധി അഥവാ ശിക്ഷാവിധി ആരംഭിച്ചത് അങ്ങ് ദൂരെ ബാബിലോണിൽ നിന്നായിരുന്നു. അതിപ്പോൾ യെരുശലേമിന്റെ അടുക്കലോളം എത്തിയിരിക്കുന്നു. വിശുദ്ധ നഗരത്തിന്മേൽ കൊടുങ്കാറ്റിപ്പോൾ അതിന്റെ എല്ലാ നാശവും വിതച്ചുകൊണ്ട് വീശിയടിക്കുന്നു. യെരുശലേമിന്റെ ഭാരം 22 അധ്യായത്തിന്റെ 1 വാക്യം ഞാൻ വായിക്കാം. ദർശനത്താഴ്വരയെക്കുറിച്ചുള്ള പ്രവാചകം, നിങ്ങൾ എല്ലാവരും വീടുകളുടെ മുകളിൽ കയറേണ്ടതിന് നിങ്ങൾക്ക് എന്തു ഭവിച്ചു? ദർശനത്താഴ്വര യെരുശലേമിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. 4 വാക്യത്തിൽ, 8 വാക്യത്തിൽ, 9 വാക്യത്തിൽ, 10 വാക്യത്തിൽ നിന്നും ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ദർശനത്താഴ്വര എന്നത് യെശയ്യാവിന്റെ വൈരുദ്ധ്യം നിറഞ്ഞ മറ്റൊരു പ്രസ്താവനയാണ്. ദർശനത്തിന്റെ പർവ്വതം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. കാരണം പർവ്വതം ദൂരെ കാണുവാൻ സാധിക്കുന്ന സ്ഥലമാണല്ലോ. വാഗ്ദത്ത ദേശം കാണുന്നതിന് മോശ നെബോ പർവ്വതത്തിൽ കയറി നിന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ നിന്ന് യെരുശലേമിനെ നോക്കി കണ്ടു എന്ന് വായിക്കുന്നു. എന്നാൽ തിരുവചനത്തിൽ ഒരു താഴ്വര ദുഃഖം, താഴ്മ, മരണം എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ദർശനം വരുവാനിരിക്കുന്ന യുദ്ധത്തിന്റെയും ദുഃഖത്തിന്റേതും ആയതുകൊണ്ട് ഈ ദർശനത്തിന് യോജിച്ച സ്ഥലം താഴ്വരയാകുന്നു എന്നത്രേ പ്രവാചകൻ പറയുന്നത്. വരുവാൻ പോകുന്ന നാശത്തെക്കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസയും ഭയവും നിമിത്തം ജനം അപകടത്തെക്കുറിച്ച് അറിയുവാൻ പുരമുകളിൽ കയറി. യെശയ്യാപ്രവചനം 36, 37 അധ്യായങ്ങളിൽ അശൂർ യെരുശലേമിനെ ആക്രമിക്കുന്നത് നാം കാണുന്നതാണ്. നമ്മുടെ കർത്താവ് ഈ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതായി മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 16, 17 വാക്യങ്ങളിൽ നാം കാണും. അന്ന് യഹൂദയിലുള്ളവർ മലകളിൽ ഓടിപ്പോകട്ടെ, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് എന്ന് നാം വായിക്കുന്നു. ഇനിയും 4 വാക്യത്തിലേക്ക് നമുക്ക് വരാം. 22 അധ്യായത്തിന്റെ 4 വാക്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എന്നെ നോക്കരുത്, ഞാൻ കൈപ്പോടെ കരയട്ടെ, എന്റെ ജനത്തിന്റെ നാശത്തെ ചൊല്ലി എന്നെ ആശ്വസിപ്പിക്കാൻ ബന്ധപ്പെടരുത്. എന്റെ ജനമെന്നിവിടെ പറയുന്നത് ഇസ്രായേൽ ജാതിയെക്കുറിച്ചാണ്. ഇനി ഞാൻ 9, 10 വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്, ഒന്ന് നോക്കിക്കാട്ടെ. 9, 10, ദാവീദിൻ നഗരത്തിന്റെ ഇടിവുകൾ അനവധിയെന്ന് കണ്ട് താഴത്തെ കുളത്തിലെ വെള്ളം കെട്ടിനിർത്തി, യെരുശലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. യെരുശലേമിന്റെ പ്രതിരോധത്തിനു വേണ്ടി ഹിസ്കിയാവ് ഈ മുൻകരുതൽ എടുത്തിരുന്നു. 2 ദിനവൃത്താന്തം 32 അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ഹിസ്കിയാവ് ചെയ്ത ഒരു കാര്യം കുളത്തിനു ചുറ്റും മതിൽ കെട്ടുക എന്നതായിരുന്നു. കാരണം നഗരത്തിൽ ഒരിക്കലും വെള്ളം കിട്ടാതെ വരരുത്. ഇന്നും ആ ദേശത്ത് അത് കാണാൻ സാധിക്കും. ഈ ഭാഗം ഭാവിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ പ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്ന ശത്രുവും ആക്രമണവും ഏതായിരുന്നു? പേർഷ്യയെ ഇവിടെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പേർഷ്യ ശക്തി പ്രാപിച്ചപ്പോഴേക്കും യെരുശലേം നാമാവശേഷമായി തീർന്നിരുന്നു. യെരുശലേമിനെതിരായിട്ടുള്ള എല്ലാ ശത്രുക്കളെയുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അശൂർ മുതൽ വടക്കുനിന്നുള്ള ശത്രു വരെ. അശൂര്യർ യെരുശലേമിനെ ആക്രമിച്ചു എങ്കിലും അവർ പട്ടണത്തിനകത്ത് പ്രവേശിച്ചില്ല. വടക്കു നിന്നുള്ള ഒടുവിലത്തെ ശത്രു പട്ടണത്തെ ഭയപ്പെടുത്തുന്നു എങ്കിലും അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. ഇത് രണ്ടിനുമിടയിലുള്ള കാലത്ത് ഈ പട്ടണം മറ്റ് ഏതിനേക്കാൾ പിടിച്ചടക്കപ്പെട്ടതായി നാം കാണുന്നു. യെരുശലേമിന്റെ ഭാരം ഇതാണ്. ശെബ്നയെയും എല്യാക്കീമിനെയും സംബന്ധിച്ച കാര്യങ്ങളെക്കൂടി ഇവിടെ നാം ഇനിയും കാണുന്നുണ്ട്. ഇതിനിടയിൽ യെരുസലേമിൽ ഹിസ്കിയാവിന്റെ അസാധാരണമായ വാഴ്ചയുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമത്രേ. ശെപ്നയിൽ അന്തിക്രിസ്തുവിനെയും എല്യാക്കീമിൽ കർത്താവായ യേശുക്രിസ്തുവിനെയുമാണ് ചിത്രീകരിക്കുന്നത് എന്നത്രേ അനേകരും വിശ്വസിക്കുന്നത്. 22 അധ്യായത്തിന്റെ 15 വാക്യം ഞാനൊന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ചെന്ന് ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശെപ്നയെ കണ്ട് പറയേണ്ടത്. ശെപ്ന ഭണ്ഡാരാധിപതിയായിരുന്നു, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ട്രഷറി കാര്യസ്ഥൻ. അവൻ ഹിസ്കിയാവിന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് നാം കാണുന്നത്. അവൻ പണം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടായിരിക്കാം. 2 രാജാക്കന്മാർ 18 വാക്യത്തിൽ എല്യാക്കീം ഹിസ്കിയാവിന്റെ രാജധാനി വിചാരകനും ശെപ്ന രായസക്കാരനുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 36:3 വാക്യത്തിലും 37:2 വാക്യത്തിലും ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനിയും ഞാൻ യെശയ്യാപ്രവചനം 22:16 വാക്യം വായിക്കട്ടെ. നീ എന്താകുന്നു ഈ ചെയ്യുന്നത്? നിനക്ക് ഇവിടെ ആരുള്ളൂ? ഇവിടെ നീ കല്ലറ വെട്ടിക്കുന്നത് ആർക്കായിട്ട്? ഉയർന്നൊരു സ്ഥലത്ത് അവൻ തനിക്കൊരു കല്ലറ വെട്ടിക്കുന്നു, പാറയിൽ തനിക്ക് ഒരു പാർപ്പിടം കൊത്തിയുണ്ടാക്കുന്നു. ശെപ്ന യഹൂദ രാജാക്കന്മാരുടെ പ്രസിദ്ധമായ കല്ലറയേക്കാൾ ഉയർന്ന രീതിയിൽ സ്വന്തമായി കല്ലറയുണ്ടാക്കി. അവൻ തന്റെ പേര് നിലനിർത്തുന്നതിനായി ഒരു കല്ലറ പണിയുകയായിരുന്നു. എന്നാൽ അവൻ വടക്കേ രാജ്യത്ത് മരിക്കുകയും അടക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇത് ചിന്തിപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ്. ഇനി നാം 19 വാക്യത്തിലേക്ക് വരികയാണ്. 19 വാക്യത്തിൽ കാണുന്നു, ഞാൻ നിന്നെ നിന്റെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നിന്നെ പറിച്ചുകളയും. ശെപ്ന എതിർ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനിയും നമുക്ക് എല്യാക്കീമിനെ ശ്രദ്ധിക്കാം. എല്യാക്കീം ചിത്രീകരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യെശയ്യാപ്രവചനം 22 20-21 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ നോക്കിക്കാട്ടെ. അന്നാളിൽ ഞാൻ ഹിൽക്കിയാവിന്റെ മകനായി എന്റെ ദാസനായ എല്യാക്കീമിനെ വിളിക്കും. അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും, നിന്റെ കച്ച കൊണ്ടവനെ അരകെട്ടും, നിന്റെ അധികാരം ഞാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ യെരുശലേം നിവാസികൾക്കും യഹൂദാഗ്രഹത്തിനും ഒരു അപ്പനായിരിക്കും. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ശെപ്നയുടെ പിൻഗാമിയായ വ്യക്തിയായിരുന്നു എല്യാക്കീം. എല്യാക്കീം നിസ്വാർത്ഥനായ ഒരു നല്ല മനുഷ്യനായിരുന്നു. എല്യാക്കീമും ശെപ്നയും വിപരീത സ്വഭാവക്കാരായി ഇവിടെ നാം കാണും. യെശയ്യാവ് ഈ രണ്ട് വ്യക്തികളെയും ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ശെപ്ന എതിർ ക്രിസ്തുവിനെയും എല്യാക്കീം കർത്താവായ യേശു ക്രിസ്തുവിനെയും അത്രേ ചിത്രീകരിക്കുന്നത്. 22 വാക്യം ഞാൻ വായിച്ചല്ലോ, ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് ഈ വാക്യം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 3:7 വാക്യമാണ് ഞാൻ വായിച്ചത്. ഏത് വാതിലും അടയ്ക്കുന്നതിനും തുറക്കുന്നതിനും അധികാരവും കഴിവും ഉള്ളവന്റെ കൈകളിൽ നമ്മുടെ ജീവിതം ഭരമേൽപ്പിക്കുന്നത് എത്ര മനോഹരമായ കാര്യമാണെന്ന് ഓർക്കുക. ആർക്കും അവനെ കബളിപ്പിക്കുവാൻ സാധിക്കില്ല. അവൻ സകലത്തെയും ഭരിച്ചു നടത്തുന്നു, എല്ലാം അവന്റെ നിയന്ത്രണത്തിൽ മാത്രമാകുന്നു എന്ന് മറക്കരുത്. 23-24 വാക്യങ്ങളിൽ നാം കാണുന്നു, ഉറപ്പുള്ള സ്ഥലത്ത് ഒരു ആണി പോലെ ഞാൻ അവനെ തറയ്ക്കും, അവൻ തന്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവന്റെ മേൽ അവന്റെ പിതൃഭവനത്തിന്റെ സകല മഹത്വത്തെയും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. അന്നാളിൽ എന്നത് മഹാപീഡനകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വാക്യം വീണ്ടും ശെപ്നയിലേക്ക് തിരിയുന്നു. ശെപ്ന എതിർ ക്രിസ്തുവിനെയാണല്ലോ സൂചിപ്പിക്കുന്നത്, അന്തിക്രിസ്തുവിനെ. അനേകം ആളുകൾ വരുവാനുള്ള യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കും. സഹായത്തിനായി അവർ അവങ്കലേക്ക് നോക്കും. അവൻ ക്രിസ്തുവാണെന്ന് അനേകർ തെറ്റിദ്ധരിക്കും. എന്നാൽ അവൻ വീണുപോകുന്ന ഒരു ആണി മാത്രമാണ്. കർത്താവ് യേശുക്രിസ്തു ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്ന ആണിയത്രേ. എന്നാൽ സ്വപ്നയെപ്പോലുള്ളവർ വീണുപോകും. എന്റെ സുഹൃത്തെ, ഉറച്ച സ്ഥാനത്ത് അടിച്ചിരിക്കുന്ന ക്രിസ്തുവെന്ന ഈ ആണിയിൽ അതിന്മേലാണോ താങ്കൾ സകലവും തൂക്കിയിട്ടിരിക്കുന്നത്? അനേകരും അപ്രകാരമല്ല ചെയ്തിരിക്കുന്നത്. അവർ നിശ്ചയമില്ലാത്തതും ഉറപ്പില്ലാത്തതുമായതിന്മേൽ താങ്കൾക്കുള്ളതെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ്. പാപിയായ മനുഷ്യനെ ദൈവത്തോട് ബന്ധപ്പെടുത്തി നിർത്തുന്ന ആണി യേശുക്രിസ്തു മാത്രമാണ്. അവൻ നമ്മുടെ ഏക മധ്യസ്ഥനാകുന്നുവെന്ന് തിമൊഥെയൊസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. സത്യമിതായിരിക്കെ നാം ഇതിൽ നിന്ന് എത്രയോ ദൂരത്തിലാകുന്നു പലപ്പോഴും പോയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഭാരങ്ങളും വഹിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ആശ്രയം വയ്ക്കാം. അതിനു വേണം നാം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തെ അപ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അതോ താൽക്കാലിക ലാഭത്തിനുവേണ്ടി നമുക്ക് സന്തോഷമെന്ന് തോന്നുന്ന താൽക്കാലികമായ കാര്യങ്ങളിൽ തൂങ്ങിയിരിക്കാനാണോ നാം ആഗ്രഹിക്കുന്നത്? ആർക്കും എടുത്തുമാറ്റാൻ സാധിക്കാത്ത, സകലത്തെയും ഭരിച്ചു നടത്തുന്ന, എല്ലാവർക്കും അത്താണിയായിരിക്കുന്ന നമ്മുടെ കർത്താവ്, അവനിൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിതരായി തീർന്നിട്ടില്ല. ഇന്ന് അവനിൽ ആശ്രയിക്കുവാൻ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ, അവൻ പറയുന്നത് മാത്രം അനുസരിക്കുവാൻ താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ നല്ല അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി വീണ്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ജീവനും ചൈതന്യവുമുള്ളതായി അവിടെ തന്നിട്ടുണ്ടല്ലോ. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതും ശക്തീകരിക്കുന്നതുമാകുന്നതോർത്ത് സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ ശക്തീകരിക്കണമെന്ന് സഹായിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ തന്നാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാം, കൃപയേ கிருபையே 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 சிந்தியல்லோ சொந்த ரத்தமே நீக்காய் சிந்தியல்லோ சொந்த ரத்தமே நீக்காய் கிருபையே 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 சிந்தும் திருமேனியன் பேர்த்தாய் சந்தம் சிந்தும் திருமேனியன் பேர்த்தாய் சொந்தமாயார் எல்லாத்தேயும் விடுஞ்சு சொந்தமாயார் எல்லாத்தேயும் விடுஞ்சு பந்தமில்லாத்த ஏழையோர்த்து பந்தமில்லாத்த ஏழையோர்த்து வேண்டெடுத்து என்னையும் 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 வேண்டெடுத்து என்னையும் 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 ஆச்சரியமே இது ஆறால் வர்ணிச்சிடாம் ஆச்சரியமே இது ஆறால் வர்ணிச்சிடாம் கிருபையே 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 தூரத்திரும் மக்கி துரோகியம் என்னே தூரத்திரும் துரோகியமென்னே சாரத்தணச்சிடுவானேத்து கஷ்டம் சாரத்தணச்சிடுவானேத்து கஷ்டம் காருண்யநாயகன் கால்வரி க்ரூசில் காருண்யநாயகன் கால்வரி க்ரூசில் காட்டியதாம் அன்பிதோ அன்பிதோ காட்டியதா அன்பிதோ 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 ஆச்சரியமே இது ஆறால் வர்ணிச்சிடம் ஆச்சரியமே இது ஆறால் வர்ணிச்சிடம் கிருபையே 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 சிந்தியண்டோ சொந்தரக்கமே நீங்காய் சிந்தியண்டோ சொந்தரக்கமே நீங்காய் கிருபையே 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 கிருபையே